السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ ആരംഭിച്ച ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ പ്രശസ്തമായ റിസാല ഉസൂലുസ്സുന്ന അഥവാ അഹ്ലുസ്സുന്നത്തി വൽ ജമാഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും സ്വഹാബകളുടെ ഇജ്മാഉം മുറുകെ പിടിച്ച് ജീവിക്കുന്ന, ഇസ്ലാമിൽ ധാരാളം പിഴച്ച കക്ഷികൾ ഉണ്ടായപ്പോൾ ഈ ഒരു മൻഹജിൽ ഉറച്ചു നിൽക്കണമെന്ന് പഠിപ്പിച്ച, ആളുകളുടെ വിശ്വാസം എന്താണ്, മൻഹജ് എന്താണെന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് റിസാലയാണ് നാം തുടങ്ങിയത്. അതിൽ കഴിഞ്ഞ ദിവസത്തിൽ നാം പറഞ്ഞ് അവസാനിപ്പിച്ചത് ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശ്വാസമാണ്. അതിൽ ഇമാം അഹമ്മദ് പറഞ്ഞത് നമ്മൾ ഒന്നുകൂടി വായിക്കുകയാണ്. വൽ ഖുർആനു കലാമുല്ലാഹ്, ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റെ സംസാരമാണ്. അതിന്റെ ആശയവും അതിന്റെ വാക്കുകളും അള്ളാഹുവിന്റെ സംസാരമാണ്. വലൈസ ബി മഖ്ലൂഖിൻ, അത് സൃഷ്ടിക്കപ്പെട്ട ഒന്നല്ല. വലാ യദ്ഉഫു അൻ യഖൂൽ ലൈസ ബി മഖ്ലൂഖിൻ, അത് മഖ്ലൂഖ് അല്ല പറയുന്നതിൽ നിനക്കൊരു കുറവും വേണ്ട. അത് എന്നിരുന്നാലും എന്തല്ല, സൃഷ്ടിയല്ല. അത് അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള അള്ളാഹുവിന്റെ സിഫത്താണ്. فَإِنَّ كَلَامَ اللَّهِ لَيْسَ بِبَائِنٍ مِّنْهُ, അള്ളാഹുവിന്റെ സംസാരം എന്നത് അള്ളാഹുവിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു കാര്യമല്ല, അള്ളാഹുവിന്റെ വിശേഷണമാണ്. وَلَيْسَ مِنْهُ شَيْءٌ مَخْلُوقٌ, അതിലൊന്നും തന്നെ സൃഷ്ടിക്കപ്പെട്ടതല്ല, എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഇതെന്തിനാണ് ഇത് പ്രത്യേകം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല പിഴച്ച വിഭാഗങ്ങളും, ഉദാഹരണത്തിന് മുഅ്തസിലിയാക്കൾ പോലെയുള്ളവർ, അവരീ വാദത്തിൽ ചില പ്രത്യേകതരം ആശയങ്ങൾ പറയാറുണ്ട്. അതായത് അതിന്റെ അർത്ഥം, ഖുർആനിന്റെ മഅന അർത്ഥം, അത് സൃഷ്ടിക്കപ്പെട്ടതല്ല, സൃഷ്ടിയല്ല, അള്ളാഹുവിൽ നിന്നുള്ളതാണ്. എന്നാൽ അതിന്റെ ലഫ്ള്, വാക്കുകൾ, അത് സൃഷ്ടിയാണ്. അങ്ങനെയെല്ലാം പറഞ്ഞ് വേർതിരിക്കാറുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ സംസാരം എന്ന് പറഞ്ഞാൽ അതിന് വാക്കുകൾ, ഹർഫുകളുണ്ട്, സൗത്ത്, അതിന് ശബ്ദമുണ്ട്. ഖുർആൻ അങ്ങനെ തന്നെ ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ അതിലൊന്നും തന്നെ സൃഷ്ടിയല്ല, എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. വഇയാക വമുനാളറത മൻ അഹ്ദസ ഫീഹ്, ഈ വിഷയത്തിൽ പുതുതായി ഒരു വിശ്വാസമോ പുതുതായി എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളോ പറഞ്ഞു വരച്ചെന്ന ആളുകളുമായിട്ട് നീ വെറുതെ തർക്കത്തിന് നിൽക്കരുത്, അത് നീ സൂക്ഷിക്കണം. നീ തർക്കിച്ചിട്ട് കാര്യമില്ല, അത് ഈ വിശ്വാസം ഇതിന്റെ അടിസ്ഥാനമാണ്. വമൻ ഖാല ബിൽ ലഫ്ളി വഗൈരിഹി, നേരത്തെ പറഞ്ഞതുപോലെ അത് വാക്ക് മാത്രം സൃഷ്ടിയാണ് മറ്റേതാണ് എന്ന് മാറ്റി മറിച്ച് പറയുന്നവരോട് ഏത് തന്നെയാണെങ്കിലും, വമൻ വഖഫ ഫീഹി, ഈ അഭിപ്രായം പറയുന്നവർ. ഫഖാല, ഇനി ചില ആളുകൾ പറയാണ്, ലാ അദ്രി മഖ്ലൂഖുൻ ഔ ലൈസ ബി മഖ്ലൂഖിൻ, എനിക്കറിയില്ല അത് സൃഷ്ടിയാണോ സൃഷ്ടിയല്ല എന്നൊന്നും എനിക്കറിയില്ല. വൈന്നമാ ഹുവ കലാമുല്ലാ, ഇനി ഒരാൾ, എനിക്ക് ആകെ അറിയുന്ന എന്താണ്, അതല്ലാന്റെ കലാമാണ്, അതല്ലാന്റെ കലാമാണ്, സൃഷ്ടിയാണോ സൃഷ്ടിയല്ലേ അതൊന്നും എനിക്കറിയില്ല. അങ്ങനെ പറയുന്ന ഒരാളുണ്ടെങ്കിലും ഫഹാദ സ്വാഹിബു ബിദഅത്തിൻ, അവൻ ബിദഅത്തിന്റെ ആളാണ്. അങ്ങനെ പറയുന്ന ആളും ബിദഅത്തിന്റെ ആളാണ്. മിസ്ലു മൻ ഖാല ഹുവ മഖ്ലൂഖുൻ, അവൻ ഏതുപോലെയാണ്, അത് സൃഷ്ടിയാണെന്ന് പറഞ്ഞവനെ പോലെ തന്നെയാണ്. വഇന്നമാ ഹുവ കലാമുല്ലാഹി ലൈസ ബി മഖ്ലൂഖിൻ, എന്താണ് പറയേണ്ടത്, അത് അല്ലാഹുവിന്റെ സംസാരമാണ്, സൃഷ്ടി തന്നെയല്ല. കാരണം മറ്റു ചില പിഴച്ച വിഭാഗക്കാർ പറയാറുണ്ട് അത് അള്ളാഹുവിന്റെ കലാമാണ്, പക്ഷെ അള്ളാഹു പ്രത്യേകം സൃഷ്ടിച്ച ഒരു കലാമാണ്, അള്ളാഹുവിൽ നിന്നുള്ള കലാമല്ല എന്നെല്ലാം പറയാറുണ്ട്. അപ്പോ ഖുർആനുമായി ബന്ധപ്പെട്ട വിശ്വാസം അത് അള്ളാഹുവിന്റെ കലാമാണ്, അതിലൊന്നും തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചതല്ല, എല്ലാം അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള അള്ളാഹുവിന്റെ സംസാരമാണ്. ഖുർആനിൽ വ്യക്തമായിട്ട് അള്ളാഹു തആല അത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കൂ, സൂറത്തു തൗബയിലെ 6-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, നോക്കൂ, وَإِنْ أَحَدٌ مِنَ الْمُشْرِكِينَ اسْتَجَارَكَ فَأَجِرْهُ حَتَّى يَسْمَعَ كَلَامَ اللَّهِ, നീ ഏതെങ്കിലും ഒരു മുശ്രിക്ക് നിന്നോട് വന്ന് അഭയം തേടുകയാണ്, രക്ഷ തേടുകയാണ്, അപ്പൊ നീ അഭയം നൽകുക. എന്തിനാണ്, അള്ളാഹുവിന്റെ കലാം കേൾക്കാൻ വേണ്ടിയിട്ട്. യുദ്ധസന്ദർഭങ്ങളിലെല്ലാം അവർക്ക് അള്ളാഹുവിന്റെ കലാം കേൾക്കാനുള്ള അവസരം കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഖുർആനെ സംബന്ധിച്ചുണ്ടായിരിക്കേണ്ട നമ്മുടെ വിശ്വാസം അത് അള്ളാഹുവിന്റെ കലാമാണ് എന്നതാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച വിഷയം. ഇനി അടുത്തത് ഇമാം അഹ്മദ് അടുത്ത ഒരു വിശ്വാസപരമായിട്ടുള്ള മറ്റുള്ളവർ പിഴച്ചുപോയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അൽ ഈമാനു ബിറുഇയതി യൗമുൽ ഖിയാമ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ യൗമുൽ ഖിയാമയിൽ അന്ത്യനാളിൽ കാണും എന്നതുമായി ബന്ധപ്പെട്ട വിശ്വാസം. ഷെയ്ഖ് പറയുന്ന ഭാഗങ്ങൾ ആദ്യം പറയാം. വൽ ഈമാനു ബിറുഇയതി യൗമുൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹുവിനെ കാണും എന്ന വിശ്വാസം. كما روي عن النبي صلى الله عليه وسلم من الاحاديث الصحيحه صحيح ആയിദരിക്കപ്പെട്ടിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഉള്ളതുപോലെ. وان النبي صلى الله عليه وسلم قد راى ربه, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ അല്ലാഹുവിനെ കണ്ടിട്ടുണ്ട്. നമ്മൾ വിശദീകരിക്കും. فانه ماثور عن رسول الله صلى الله عليه وسلم صحيح, അത് സഹീഹായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. റവാഹു ഖതാദ, ഖതാദ ഉദ്ധരിച്ചിട്ടുണ്ട്. അൻ ഇക്രിമ, ഇക്രിമയിൽ നിന്ന്. അൻ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന്. വറവാഹു അൽഹകം ഇബ്നു അബാൻ അൻ ഇക്രിമ അൻ ഇബ്നു അബ്ബാസ്, മറ്റൊരു റിവായത്ത് പറയാണ് ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം. അതുപോലെ വേറെയും ഒരു റിവായത്ത് വായിച്ചു എന്നിട്ട് പറയാണ് വൽ ഹദീസു ഇൻദനാ അലാ ളാഹിരിഹി കമാ ജാഅ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതുപോലെ തന്നെ നാം സ്വീകരിക്കും. വൽ കലാമു ഫീഹി ബിദ്അത്തുൻ, അതിന്റെ മേലെ ബുദ്ധി കൊണ്ട് പിന്നെ സംസാരിക്കുക എന്നുള്ളത് ബിദ്അത്താണ്. വലാകിൻ നുഅ്മിനു ബിഹി കമാ ജാഅ അലാ ളാഹിരിഹി, നമ്മൾ അതിന്റെ ബാഹ്യാർത്ഥത്തിൽ തന്നെ അതിൽ വിശ്വസിക്കും. വലാ നുനാദിറു ഫീഹി അഹദുൻ, ആ വിഷയത്തിൽ ഒരാളുമായിട്ടും നാം സംവദിക്കാൻ നിൽക്കുകയില്ല. ഈ ബാബിൽ പറയുന്ന വിഷയം യൗമുൽ ഖിയാമയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മുഅ്മിനീങ്ങൾ കാണുമോ ഇല്ലയോ, അല്ലെങ്കിൽ കാണും എന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേത് മുഅ്മിനീങ്ങൾ നാളെ അള്ളാഹുവിനെ കാണുമോ. ഖുർആനു കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ് മുഅ്മിനീങ്ങൾ നാളെ അള്ളാഹുവിനെ കാണും. നാളെ അള്ളാഹുവിനെ കാണും, മാത്രമല്ല സ്വർഗത്തിലെ ഏറ്റവും വലിയ നിഅമത്ത്, ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ ആസ്വാദനം അത് നമ്മുടെ റബ്ബായ അള്ളാഹുവിനെ കാണുന്നതിലാണ്. അള്ളാഹു തആല പറഞ്ഞു സൂറത്തുൽ ഖിയാമയിൽ, വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, അന്ന് മുഖങ്ങൾ പ്രകാശപൂരിതമായിരിക്കും. അതിനുള്ള കാരണം എന്താണ്? അവർ റബ്ബിലേക്ക് നോക്കുന്നതുകൊണ്ട്. കല്ലാ ഇന്നഹും അർ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ, സൂറത്തുൽ മുത്തഫിഫീനിൽ മുശ്രിക്കീങ്ങളുടെയും മുനാഫിക്കുകളുടെയും വിഷയമായി പറയുകയാണ്. അവരുടെ മുമ്പിൽ റബ്ബിനെ കാണുന്നതിൽ നിന്നൊരു മറ അവർക്കിടും, അവർക്ക് റബ്ബിനെ ആസ്വാദനത്തിന്റെ കാഴ്ച കാണാൻ സാധിക്കില്ല. മറ്റു ചില ആയത്തിൽ സൂറത്തു യൂനുസിൽ അല്ലാഹു തആല പറഞ്ഞു, ലില്ലദീന അഹ്സനു അൽ ഹുസ്ന വസിയാദ, ഇഹ്സാൻ ചെയ്തവർക്ക് ഹുസ്ന സ്വർഗമുണ്ട്, വസിയാദ അതിൽ അധികരിച്ചതുമുണ്ട്. അത് അധികരിച്ചത് എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു. അതെന്താണ്? അത് അല്ലാഹുവിലേക്കുള്ള നോട്ടമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് ഒരു മേഘത്തിന്റെ തടസ്സമില്ലാതെ സൂര്യനെയും അല്ലെങ്കിൽ മേഘത്തിന്റെ തടസ്സമില്ലാതെ ചന്ദ്രനെയും കാണിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, തറൗന റബ്ബക്കും കമാ തറൗന ശംസ സഹ്വൻ ലൈസ ദൂനഹാ സഹാബ്, നിങ്ങൾ ഈ സൂര്യനെ ഒരു മേഘത്തിന്റെ തടസ്സവുമില്ലാതെ കാണുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിഴച്ച വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് അശ്ഹരികൾ, അവർ പറയുന്നൊരു വാദം അവർ അള്ളാഹുവിനെ കാണുമെന്ന് അംഗീകരിക്കും, പക്ഷെ അള്ളാഹു എവിടെ കാണും, അള്ളാഹുവിന്റെ സ്ഥാനം അവർ എതിർക്കും. അള്ളാഹുവിനെ പറ്റിയുള്ള നമുക്ക് അറിയുന്ന കാര്യം എന്താണ്? അള്ളാഹു എവിടെയാണ്? അലൽ അശിസ്തവ ഫിസ്സമ, ആകാശത്തിലാണ്, അലിയാണ്, ഏറ്റവും ഉന്നതനാണ്. അപ്പൊ അള്ളാഹുവിനെ ഉന്നതിയിലാണ് കാണാൻ സാധിക്കുക. അശ്ശരികൾ പറയും അള്ളാഹുവിനെ കാണും, പക്ഷെ ഉന്നതിയിലാണെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അഹ്ലുസ് സുന്ന അള്ളാഹുവിനെ കാണും, അള്ളാഹു ഉലൂവ്, അള്ളാഹു ഉന്നതിയിലാണെന്ന് അംഗീകരിക്കുകയും ചെയ്യും. ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിനെ കാണും എന്നുള്ള വിഷയത്തിൽ സംശയമില്ല, ഖുർആനുകൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. രണ്ടാമത് ഈ വാക്കുകളിൽ പറഞ്ഞ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വതആല കണ്ടുവോ? അതിന് ഇമാം അഹമ്മദ് മൂന്ന് റിവായത്തുകളിലുള്ള ഹദീസുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി പറയുന്നുണ്ട്. എന്താണ് ആ വിഷയത്തിൽ? രണ്ട് അഭിപ്രായങ്ങളാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ളത്. ഒന്നാമത്തേത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള ഹദീസുകളുടെ ആശയം. അതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആലയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കണ്ണുകൾ കൊണ്ട്, തലയിലുള്ള ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് തന്നെ കണ്ടിട്ടുണ്ട്, ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് തന്നെ കണ്ടിട്ടുണ്ട്. ഇതിനെ അംഗീകരിക്കുന്നവർ പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു തആല പറഞ്ഞത് എന്താണ്? ലൻ തറാനി, ഈ ദുനിയാവിൽ വെച്ച് ഈ ഒരവസ്ഥയിൽ എന്നെ കാണില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇസ്റാ മിഅ്റാജ് ദിവസത്തിൽ കാണാൻ സാധിച്ചു എന്നുള്ളത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രത്യേകം പറയാറുണ്ട്. റബ്ബഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. ഇത് പറയുന്ന ആളുകൾ ഉദ്ധരിക്കുന്ന ഒരു തെളിവ് സൂറത്തുൽ ഇസ്റായിലെ ആയത്താണ്. വമാ ജഅൽനാ അർറുയല്ലതി അറൈനാക ഇല്ലാ ഫിത്നതൻ ലിന്നാസ്. നബിയെ, താങ്കൾക്ക് കാണിച്ച കാഴ്ചകൾ അത് ജനങ്ങൾക്കൊരു ഫിത്നയാണ്, പരീക്ഷണമാണ് എന്ന് പറഞ്ഞു. ആ കാഴ്ച അള്ളാഹുവിനെ കണ്ടതാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ളവർ പറഞ്ഞത് കാണാം. അതാണ് ഇമാം അഹമ്മദ് അവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നിടത്ത് രണ്ടാമതുള്ള അഭിപ്രായം അതാണ് ഏറ്റവും ശരിയായതും, അത് തന്നെയാണ് ഇമാം അഹമ്മദ് ഈ ഉദ്ധരണികൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളതും എന്ന് ഇബ്നു തൈമിയ റഹിമഹുല്ല, ഇബ്നു ഖയ്യിം റഹിമഹുല്ല പോലെയുള്ളവർ വിശദീകരിക്കുന്നുണ്ട്. അതെന്താണ് രണ്ടാമത്തെ അഭിപ്രായം എന്നുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടത് കൽബിന്റെ കണ്ണുകൊണ്ടാണ്. നേരിട്ടുള്ള നഗ്ന നേത്രങ്ങൾ കൊണ്ടല്ല, കൽബിന്റെ കണ്ണുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയെ കാണുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാം. അതിന് ഏറ്റവും ശക്തമായ തെളിവ് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു കാര്യമാണ്. താബിഈയായിട്ടുള്ള മസ്റൂഖ് റഹിമഹുല്ലാ, അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, തന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് മിഅ്റാജ് ദിവസം, ഏഴാകാശത്തേക്ക് പോയ ആ ദിവസത്തിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു, മൻ ഹദ്ദസക അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റാ റബ്ബഹു ഫഖദ് കദബ. ആരെങ്കിലും നിന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതെന്താണ്? കളവാണ്. അവൻ കളവ് പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പാരായണം ചെയ്തു, സൂറത്തുൽ അൻആമിലെ ആയത്ത് പാരായണം ചെയ്തു, ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ, ഒരു കണ്ണിനും അള്ളാഹുവിനെ കാണാൻ സാധിക്കില്ല, അഥവാ ദുനിയാവിൽ കണ്ടെത്തുകയില്ല. എന്നാൽ അള്ളാഹു എല്ലാ കണ്ണുകളെയും കാണുന്നവനാണ്. മറ്റൊരായത്തു കൂടി സൂറത്ത് ശൂറയിലെ 51-ാമത്തെ ആയത്ത്, വമാ കാന ലിബശരിൻ അയ്യുക്കല്ലിമഹു അല്ലാഹു ഇല്ലാ വഹ്യൻ ഔ മിൻ വറായി ഹിജാബിൻ. ഒരു മനുഷ്യനും അള്ളാഹുവിനെ അള്ളാഹുമായി സംസാരിക്കുകയില്ല, ഒന്നെങ്കിൽ വഹീന്റെ അടിസ്ഥാനത്തിൽ, അതല്ലെങ്കിൽ ഒരു ഹിജാബിന്റെ അപ്പുറത്തായിക്കൊണ്ടല്ലാതെ സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ ഈ രണ്ട് അഭിപ്രായങ്ങളാണുള്ളത്. ഈ രണ്ട് അഭിപ്രായങ്ങളെയും പണ്ഡിതന്മാർ ജമ ചെയ്യാറുള്ളത് നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ അഭിപ്രായത്തെ സ്ഥിരപ്പെടുത്തിയിട്ടാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടത് കൽബിന്റെ കണ്ടുകൊണ്ടാണ്, അതല്ലാതെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് ശരിയായിട്ടുള്ള അഭിപ്രായം. അതിനെ സ്ഥിരപ്പെടുത്തുന്ന മറ്റു ചില ഹദീസുകളും കാണാം. ഒരു ഹദീസിന്റെ ആശയം അള്ളാഹു സുബ്ഹാനഹു വതആല ഉറങ്ങുകയില്ല, അള്ളാഹുവിന് ഉറക്കം യോജിക്കുകയുമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അതിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, ലൗ കശഫഹു ഹിജാബുഹു അന്നൂർ, നബി അള്ളാഹുവിന്റെ മറ അത് പ്രകാശമാണ്. എന്നിട്ട് പറയാണ്, ലൗ കശഫഹു ലഹറഖത് സുബ്ഹാതു വജ്ഹി അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങാനും അള്ളാഹുവിന്റെ ഹിജാബ് നീക്കിയാൽ ആ ദൃഷ്ടി എവിടെയെല്ലാം എത്തുന്നുവോ അതിനെയെല്ലാം കരിച്ചു കളയും എന്ന് പറഞ്ഞത് കാണാം. അപ്പോ ഈ ദുനിയാവിൽ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാനിയാണ്, നശിക്കുന്ന ഒരു സാധനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബാഖിയാ എന്നെന്നും നിലനിൽക്കുന്നതാണ്. അപ്പൊ നശിക്കുന്ന ഒരു സാധനത്തിൽ നിന്നുകൊണ്ട് ബാക്കിയായി അള്ളാഹുവിനെ കാണുക എന്നുള്ളത് സാധ്യമുള്ള കാര്യമല്ല. എന്നാൽ മനുഷ്യർ മരണത്തിന് ശേഷം പരലോകത്തെത്തി കഴിഞ്ഞാൽ മനുഷ്യൻ എന്താവും? അവർക്ക് ഖുലൂദാണ് പിന്നെ, ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. അപ്പൊ അവിടെ എത്തിയാൽ ആ കാഴ്ചയ്ക്ക് മനുഷ്യർക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കും, അതല്ലാതെ സാധിക്കുകയില്ല. അതുപോലെ മറ്റൊരു തെളിവാണ് മൂസാ നബി അലൈഹി ഇസ്ലാം കാണാൻ ആവശ്യപ്പെട്ടപ്പോൾ സാധിക്കാതെ ഉണ്ടായ ആ സംഭവം നമുക്കറിയാം, ഖുർആനിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോ ഈ ഭാഗത്ത് വന്നിട്ടുള്ള വിഷയം ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾ കാണും നാളെ പരലോകത്ത്, അതും സ്വർഗത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ആരെങ്കിലും കണ്ടു എന്ന് പറഞ്ഞാൽ അത് കളവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രണ്ടിനെയും കൂടി ജമഅ് ചെയ്ത പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിനെ കണ്ടിട്ടുള്ളത് കൽബ് കൊണ്ടുള്ള കണ്ണുകൊണ്ടാണ്, അല്ലാതെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നേരിട്ട് കണ്ടിട്ടില്ല എന്ന് ആണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് അഹ്ലു സുന്നയുടെ ആ വിഷയത്തിലുള്ള അഖീദ. ധാരാളം ദലീലുകൾ ഇനിയുമുണ്ട്, നാം അധിക ദലീലുകൾ ചുരുങ്ങിയ രീതിയിൽ മാത്രം പറയുന്നു എന്ന് മാത്രം. അടുത്ത വിഷയം, അൽ ഈമാനു ബിൽ മീസാനി യൗമൽ ഖിയാമ. അഹ്ലു സുന്നയുടെ വിശ്വാസത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് മീസാനിലുള്ള വിശ്വാസം. അതിൽ ഇമാം അഹ്മദ് പറയുന്ന വാക്കുകൾ, വൽ ഈമാനു ബിൽ മീസാനി യൗമൽ ഖിയാമ കമാ ജാ, അന്ത്യനാളിൽ മീസാൻ ഉണ്ട്, മീസാൻ എന്ന് പറഞ്ഞാൽ തുലാസ് ത്രാസ് ഉണ്ട് എന്നുള്ളത് വന്നതുപോലെ, ഹദീസിൽ വന്നതുപോലെ നാം വിശ്വസിക്കും. യൂസനുൽ അബ്ദു യൗമൽ ഖിയാമ فلا يزن جناح بعوضه. നാളെ യൗമുൽ ഖിയാമയിൽ മീസാനിൽ അടിമയെ തൂക്കും, അടിമയെ വ്യക്തിയായിട്ട് തൂക്കും. ചിലരെ ഒരു കൊതുകിനെ, കൊതുകിന്റെ അത്ര പോലും അവർ ഭാരം താങ്ങുകയില്ല. വതൂസനു അഅമാലുൽ ഇബാദ് കമാ ജാഅ ഫിൽ അസർ, അതുപോലെ തന്നെ അസറുകളിൽ വന്നതുപോലെ അടിമകളുടെ പ്രവർത്തനങ്ങൾ മീസാനിൽ തൂക്കപ്പെടും. വൽ ഈമാനു ബിഹി വത്തസ്ദീഖു ബിഹി, അതിൽ നമ്മൾ വിശ്വസിക്കണം, സത്യപ്പെടുത്തണം. വൽ ഇഅറാദു അമ്മൻ റദ്ദ ദാലിക്, അതിനെ റദ്ദ് ചെയ്യുന്ന, അതിനെ എതിർക്കുന്ന ആളുകളിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു കളയുകയും ചെയ്യും. വതർക്കു മുജാദലതിഹി, ആ വിഷയത്തിലുള്ള തർക്കം നമ്മൾ ഒഴിവാക്കുകയും ചെയ്യും. ഈ ഭാഗത്ത് പറയുന്ന വിഷയം മീസാനിലുള്ള വിശ്വാസമാണ്. നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല മീസാൻ സ്ഥാപിക്കും. മീസാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്കറിയാവുന്ന ത്രാസ് പോലെ, രണ്ട് കഫത്തുകളുള്ള ത്രാസിനെ സ്ഥാപിക്കും. ഹദീസുകൾ വന്നിട്ടുണ്ട്, ഇന്ന സമാവാതി സബ് വൽ അറാദീന സബ് ലൗദിഅത് ഫീ കഫത്തിൻ വഉദിഅത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കഫത്തിൻ റജഹത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആകാശഭൂമികൾ, ഏഴ് ആകാശവും ഏഴ് ഭൂമിയും ഒരു ത്രാസിൽ വെക്കുകയും മറ്റേ ത്രാസിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെക്കുകയും ചെയ്താൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കനം തൂങ്ങുന്നതാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ മീസാൻ എന്ന് പറഞ്ഞാൽ രണ്ട് സാധനങ്ങളെ തൂക്കി നോക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് ത്രാസുകളായിട്ടുള്ള രണ്ട് കഫത്തുകളുള്ള ഒരു വസ്തുവാണ് മീസാൻ. അതുപോലെ ഒന്ന് നാളെ പരലോകത്ത് സ്ഥാപിക്കും. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇതിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്, ഇതിനെ നിഷേധിക്കുന്ന, ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഖുർആനിലെ ആയത്തുകൾ എത്ര ആയത്തുകൾ, ധാരാളം. നമുക്ക് എല്ലാവർക്കും ഹെഫ്ലുള്ള സൂറത്തുകളിൽ പോലും ഈ ആയത്തുകൾ വന്നിട്ടുണ്ട്. ചില ആയത്തുകൾ നമ്മൾ പറയുകയാണ്, സൂറത്തുൽ ഖാരിയ, അതിൽ നമുക്കറിയാം, ഫഅമ്മാമൻ ഫഖുലത് മവാസീനു ഫഹുവ ഫീ ഐശത്തിൻ റാദിയ വഅമ്മാമൻ ഖഫത് മവാസീനു ഫഉമ്മുഹു ഹാവിയ വമാ അദ്രാക മാഹിയ നാറുൻ ഹാമിയ. മീസാൻ കനം തൂങ്ങുന്നവർ, അവർ ഏറ്റവും തൃപ്തികരമായ ജീവിതത്തിലാകും. മീസാനിൽ നന്മകളുടെ കനം കുറയുന്നവർ, അവർ നരകത്തിലായിരിക്കും എന്നറിയിക്കുന്നത്. അതുപോലെ തന്നെ സൂറത്തുൽ അറാഫിൽ വൽ വസ്നു യൗമ ഇദിനിൽ ഹഖ്, അന്ന് സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ തൂക്കം ഉണ്ടാകുന്നതാണ്. ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ വമൻ ഖഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസറു അൻഫുസഹും ബിമാ കാനൂ ബിആയാതിനാ യദ്ലിമൂൻ. അന്ന് മീസാനിൽ നന്മകളുടെ കനം തൂങ്ങുന്നവർ അവരാണ് വിജയികൾ. അതേപോലെ മീസാനിൽ കനം കുറയുന്നവർ, കനമില്ലാതെയായി പോകുന്നവർ, അവർ നഷ്ടക്കാരായിരിക്കും. ഇത് ഈ അർത്ഥത്തിൽ ധാരാളമായിട്ടുള്ള ആയത്തുകൾ വന്നിട്ടുണ്ട്. ഇനി എന്തെല്ലാമാണ് മീസാനിൽ തൂക്കുക? നാളെ മീസാനിൽ എന്തെല്ലാം കാര്യങ്ങളാണ് തൂക്കുക? മൂന്ന് കാര്യങ്ങളാണ് മീസാനിൽ തൂക്കുക. മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, അടിമയുടെ കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങളും തിന്മകളും തെറ്റായ തിന്മ നിറഞ്ഞ കർമ്മങ്ങളെയും സൽക്കർമ്മങ്ങളെയും തൂക്കി നോക്കും. രണ്ട്, അടിമകളുടെ അടിമകളെ തന്നെ തൂക്കി നോക്കും. ഓരോ നന്മ ചെയ്ത തിന്മ ചെയ്ത ആളുകളുണ്ടാവും, അവരെ തന്നെ തൂക്കി നോക്കും. അതിൽ നന്മ ചെയ്തവർക്ക് കനം തൂങ്ങും, തിന്മ ചെയ്തവർക്ക് കനമുണ്ടാവുകയില്ല. മൂന്ന്, ഈ നന്മ തിന്മകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഏടുകൾ അതിനെ തൂക്കി നോക്കും. ഈ മൂന്നെണ്ണത്തിനും ദലീലുകൾ വന്നതായി നമുക്ക് കാണാം. ഈ പറഞ്ഞ ആയത്തുകളിലൊക്കെ എന്താണ്? സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളെ തൂക്കി നോക്കുമെന്നുള്ളതാണ്. ഇനി എന്താണ് വ്യക്തികളെ തൂക്കുമെന്നുള്ളത് ദലീൽ എന്താണ്? അടിമകളെ തന്നെ തൂക്കുമെന്നുള്ള ദലീൽ എന്താണ്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറാഖ് സിവാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അത് പൊട്ടിക്കാൻ വേണ്ടി ഒരു മരത്തിന്മേൽ കയറി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സാഹിബു സിവാക്ക് എന്ന് പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിവാക്ക് പൊട്ടിച്ചു കൊടുക്കുന്ന അത് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള സ്വഹാബിയായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അതിനുവേണ്ടി കയറിയപ്പോൾ എന്തുണ്ടായി? ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കണങ്കാല്, കാലിന്റെ ഈ താഴ്ഭാഗം കാറ്റടിച്ചപ്പോൾ അവിടുത്തെ വസ്ത്രം ഒന്ന് നീങ്ങി. അപ്പൊ അത് കണ്ടപ്പോൾ ആളുകൾ ചിരിച്ചു, ചില സഹാബികൾ ചിരിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മിമ്മ തൽഹഖൂൻ, നിങ്ങൾ എന്തിനായി ചിരിക്കുന്നതെന്ന് ചോദിച്ചു, എന്താണ് ഇപ്പൊ നിങ്ങൾ ചിരിക്കാനുള്ള കാരണം? അപ്പൊ അവർ പറഞ്ഞു, ഖാലു മിൻ ദിഖത്തി സാഖൈഹി യാ റസൂലല്ലാഹ്. ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ കാല് അത്ര മെലിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു മെലിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അദ്ദേഹം ഹറമിൽ പോയി ഖുർആൻ ഓതുമ്പോഴും അദ്ദേഹത്തിന് പല പ്രഹരങ്ങൾ ഏൽക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റു പല സന്ദർഭങ്ങളിലും അദ്ദേഹം ജീവിതത്തിൽ മുന്നോട്ട് വെച്ചത്. അപ്പൊ വളരെ മെലിഞ്ഞ ഒരു പ്രകൃതക്കാരനാണ്, വെറുതെ മെലിഞ്ഞ വളരെ ശോഷിച്ച കാലുകളായിട്ടുള്ള പ്രകൃതക്കാരനാണ്. അപ്പൊ അത് കണ്ടിട്ടാണ് ചിരിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദി നഫ്സി ബിയദി, അല്ലാഹു ആണ് സത്യം, ലഹുമാ ഫിൽ മീസാനി യൗമൽ ഖിയാമ അസ്ഖലു മിൻ ജബലി ഉഹുദ്. നാളെ മീസാനിൽ ആ രണ്ട് കാലുകളുണ്ടല്ലോ ഉഹുദ് മലയേക്കാൾ ഭാരം തൂങ്ങുന്നതാണ്, ഉഹുദ് മലയേക്കാൾ കനം തൂങ്ങുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആള് വെളിപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ല, ആ വ്യക്തി ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളുടെയും ആ വ്യക്തിയുടെ സ്ഥാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അവിടെ കനം തൂങ്ങുക. ഇവിടെ ഇത് എന്തിനുള്ള തെളിവാണ്? നമുക്ക് മീസാനിൽ വ്യക്തികളെ തൂക്കും എന്നതിനുള്ള ദലീലാണ്. മറ്റൊരു ദലീൽ കൊണ്ട് ഇത് ദലീൽ കൂടിയുണ്ട്. ഇതേപോലെ ഹദീസിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്, ഇന്നഹു ലയതി ബിർറജുലിൽ അദീമിസ് സമീനി യൗമൽ ഖിയാമ, നാളെ അന്ത്യനാളിൽ തടിച്ചു കൊഴുത്ത ഒരാളെ കൊണ്ടുവരും. ലാ യസ്നു ഇൻദല്ലാഹി ജനാഹ ബഊദ, ഒരു കൊതുകിന്റെ അത്ര പോലും, അത്ര നിസ്സാരമായൊരു കനം പോലും അള്ളാഹുവിന്റെ അടുക്കൽ മീസാനിൽ അവൻ കനം തൂങ്ങുകയില്ല. കാരണം തിന്മ ചെയ്ത് ഹറാമു സമ്പാദിച്ചുണ്ടാക്കിയ തടിയാണ്. വഖാല ഖറഊ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പാരായണം ചെയ്തുകൊള്ളുക. സൂറത്തുൽ കഹ്ഫിലെ 105-ാമത്തെ ആയത്ത്, ഫല നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, നാളെ പരലോകത്ത് അവർക്ക് ഒരു കനവും ഉണ്ടാവില്ല എന്നുള്ള ആയത്ത് നിങ്ങൾ പാരായണം ചെയ്തുകൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോ മീസാനിൽ സൽക്കർമ്മങ്ങൾ തൂക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ വ്യക്തികളെ തൂക്കുമെന്ന് പറഞ്ഞു. മൂന്നാമതായി തൂക്കുന്നത് ഓരോ വ്യക്തികളുടെയും നന്മ തിന്മകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഏടുകൾ തൂക്കപ്പെടും. അതിനുള്ള ദലീല് വളരെ പ്രശസ്തമായിട്ടുള്ള ഹദീസാണ്, ഹദീസു ബിത്താഖ എന്ന് പറയും. ബിത്താഖത്തിന്റെ ഹദീസ് എന്ന് പണ്ഡിതന്മാർ പറയാറുള്ള ഒരു ഹദീസ്. അതിന്റെ ആശയം ഞാൻ പറയാം. നാളെ പരലോകത്ത് ഒരു അടിമ വരും, ആ എല്ലാ സൃഷ്ടികളുടെയും മുന്നിലായിക്കൊണ്ട് അടിമ വരും. ആ അടിമയുടെ തിന്മകൾ രേഖപ്പെടുത്തി ഏടുകൾ കാണിച്ചു കൊടുക്കുമ്പോൾ 99 രേഖകൾ ഉണ്ടാവും. അതിൽ ഓരോ രേഖകളും കണ്ണെത്താ ദൂരം തോറും നീളം കൂടിയതായിരിക്കും. അത്രയും തിന്മ ചെയ്ത ഒരു വ്യക്തിയായിരിക്കും. എന്നിട്ട് അല്ലാഹു തആല വ്യക്തിയോട് ചോദിക്കും, അതുൻകിറു മിൻ ഹാദാ ഷൈഅൻ, നീ ഇതിൽ എന്തിനെങ്കിലും എതിർക്കുന്നുണ്ടോ, നീ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് തള്ളുന്നുണ്ടോ ചോദിക്കും. എന്ന് ചോദിക്കും, എന്റെ എഴുത്തുകാർ അഥവാ നിന്റെ രേഖകൾ എഴുതി വെച്ച ആളുകൾ നിന്നോട് ദുൽമ ചെയ്തിട്ടുണ്ടോ, നിന്നോട് വല്ല അക്രമം ചെയ്തോ, അവര് ഇല്ലാത്തത് എഴുതി കൂട്ടിയിട്ടുണ്ടോ? അപ്പൊ ഈ അടിമ പറയും, ലാ യാ റബ്ബി, ഇല്ല. എന്നൊരു ചോദിക്കും, അല്ലാഹു തആല അലക ഉദുറുൻ, എനിക്ക് എന്തെങ്കിലും ഉദുർ പറയാനുണ്ടോ, ഒഴിവഴി പറയാനുണ്ടോ, അല്ലെങ്കിൽ ഔ ഹസനതുൻ, നിനക്ക് വല്ല നന്മയുടെ മുമ്പിൽ കാണിക്കാനുണ്ടോ? അപ്പോ ആ വ്യക്തി ഭയപ്പെട്ടുകൊണ്ട് പറയും, ലാ യാ റബ്ബി, ഇല്ല റബ്ബി, ഒന്നുമില്ല, എനിക്ക് നന്മയായിട്ടൊന്നും കാണിക്കാനുള്ള ഒരു ഒഴികഴിവ് പറയാനുമില്ല. അപ്പൊ അല്ലാഹു തആല പറയുമ്പോ ലാ, എന്നാൽ ഉണ്ട്. ഇന്നലക ഇൻദനാ ഹസന ഹസനത വാഹിദ, എന്നാൽ നമ്മുടെ അടുക്കൽ നിനക്കൊരു നന്മയുണ്ട്, ഒരൊറ്റ നന്മ. ലാ ദുൽമ അൽയൗമ അലൈക, നിന്റെ മേലെ ഇന്ന് ഒരു ദുൽമും ഉണ്ടാവില്ല എന്ന് പറയും. എന്നിട്ട് ഒരു ബിതാഖ, ബിതാഖ എന്ന് പറഞ്ഞാൽ വിസിറ്റിംഗ് കാർഡൊക്കെ പോലെ ചെറിയൊരു കാർഡ്, അതെടുക്കും. അതിലെന്തുണ്ടാവും? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാ എന്നുള്ള ആ ഷഹാദത്ത് ഉണ്ടാകും. അപ്പോ ഈ ബിത്താക്ക 99 കണ്ണത്താ ദൂരെയുള്ള തിന്മകളുടെ രേഖകളുണ്ട് അവിടെ. അതാണ് ഒരു ത്രാസിൽ തൂക്കാനുള്ളത്. മറ്റേ ത്രാസിൽ ഈ കാർഡിൽ ഇത് മാത്രം കാണുമ്പോ ഈ വ്യക്തി ചോദിക്കും, യാ റബ്ബി മാ ഹാദിഹിൽ ബിത്താക്ക മാ ഹാദിഹി സിജില്ലാത്, റബ്ബേ ഈ ഇന്റെ ഈ രേഖകളുടെ മുമ്പിൽ ഈ കാർഡ് ചെറിയൊരു കഷ്ടം കൊണ്ട് എന്താവാനാണ് എന്ന് ചോദിച്ചു. അങ്ങനെ രണ്ടും കൂടി തൂക്കും, ഒരു കഫത്തിൽ ഈ 99 രേഖകളും മറ്റേതിൽ ഈ ബിത്താക്കയും ഇടും. എന്നിട്ട് ഈ ബിത്താക്ക കനം തൂങ്ങും. ലാ യസ്ഖലു ശൈഉം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ നാമത്തിനോടൊപ്പം വേറൊന്നും എന്ത് ചെയ്യില്ല, കനം തൂങ്ങുകയില്ല എന്ന് പറയുന്ന ഒരു ഹദീസാണ്. ഇതിൽ ലാഇലാഹില്ലല്ലാഹുടെ ഫളൽ അറിയിക്കുന്ന ഹദീസാണ്, ലാഇലാഹില്ലല്ലാഹ് തഹ്ഖീഖ് ചെയ്യേണ്ടതിനെ കുറിച്ച് അറിയിക്കുന്ന ഹദീസാണ്. അതുപോലെ നാളെ പരലോകത്ത് മീസാനിൽ ഈ കർമ്മങ്ങൾ രേഖപ്പെടുത്തി തൂക്കുമെന്ന് അറിയിക്കുന്ന ഹദീസുമാണ്. അപ്പൊ ഈ ഹദീസ് എന്തുള്ള ദലീലാണ്? ഇതുപോലെ ഈ നന്മകൾ രേഖപ്പെടുത്തിയ, തിന്മകൾ രേഖപ്പെടുത്തിയ ഏടുകളെയും തൂക്കും എന്നതിനുള്ള തെളിവാണ്. അപ്പൊ മീസാനുമായി ബന്ധപ്പെട്ട വിശ്വാസം ഖുർആന് കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. നാളെ മീസാനിൽ തൂക്കുക, ഒരു അടിമ ചെയ്ത സൽക്കർമ്മങ്ങളെ, നിസ്കാരം, നോമ്പ്, സദഖ, സക്കാത്ത്, ആ സൽക്കർമ്മങ്ങൾ തൂക്കും, അടിമകളെ തന്നെയും തൂക്കും, അതുപോലെ തന്നെ അടിമകളുടെ രേഖപ്പെടുത്തിയ ഏടുകളും തൂക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ വേറെയും ഹദീസുകൾ ഇതിന് ദലീലായിട്ട് ഒരു ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യൂദഉ സിറാത്തു യൗമൽ ഖിയാമ വലഹു ഹദ്ദു കഹദ്ദിൽ ഹദ്ദിൽ മൂസാ, നാളെ സിറാത്ത് വെക്കും യൗമൽ ഖിയാമയിൽ. അതിന്റെ മൂർച്ച എന്ന് പറഞ്ഞാൽ ഒരു കത്തിയുടെ അറ്റത്തുള്ള മൂർച്ച പോലെയായിരിക്കും അതിന്റെ, ആ അത്രയും കനം കുറഞ്ഞതായിരിക്കും. വയൂദഉൽ മീസാൻ, മീസാൻ വെക്കപ്പെടും. യൗമൽ ഖിയാമ ഫലവുസിന ഫീഹി സമാവാത്തു വൽ അർദ് ലവസിഅത്, അതിലെങ്ങാനും ആകാശഭൂമികൾ, ആകാശങ്ങൾ വെക്കപ്പെട്ടാലും അതിനേക്കാൾ സ്ഥലം ഉണ്ടാവും. അതായത് മീസാൻ വെക്കപ്പെട്ടിട്ട് ആ മീസാനിലെ ആകാശങ്ങൾ കൊണ്ടുവച്ചാലും അത് വിശാലമായിരിക്കും, വളരെ വലുതാണെന്ന് അറിയിക്കുകയാണ്. ഫതഖൂലുൽ മലായിക, അത് വെച്ചു കഴിഞ്ഞാൽ മലക്കുകൾ ചോദിക്കും, യാ റബ്ബി ലിമൻ യസിനു ഹാദാ, റബ്ബേ ഇതിൽ ആരെയാണ് ഞങ്ങൾ തൂക്കേണ്ടത്, ഇതിൽ ആരെയാണ് ഞങ്ങൾ തൂക്കേണ്ടത്. ഫയഖൂലുല്ലാഹു തആല, അല്ലാഹു തആല പറയും, ലിമൻ ശിഇത മിൻ ഖൽഖി, എന്റെ സൃഷ്ടികളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ തൂക്കുക, അഥവാ എല്ലാവരെയും തൂക്കി നോക്കാനുള്ളതാണെന്ന് പറയും. ഫയഖൂലു സുബ്ഹാനക, അല്ലാഹു തആല അപ്പോ മലക്കുകൾ പറയും, സുബ്ഹാനക് നീ എത്ര പരിശുദ്ധനാണ്, മാ അബദിനാക ഹഖ ഇബാദതിക, നിന്നെ ഇബാദത്ത് ചെയ്യേണ്ടതുപോലെ ഞങ്ങൾ ഇബാദത്ത് ചെയ്തിട്ടില്ല എന്ന് മലക്കുകൾ അല്ലാഹുവിനോട് പറയും. അതായത് അത്ര ഭയാനകമായിട്ടുള്ള നന്മ ദിനങ്ങൾ തൂക്കപ്പെടുന്ന ഒരു കാര്യമാണത്. എന്നാൽ സഹോദരങ്ങളെ, ഈ അഹ്ലുസുന്നൽ വൽ ജമാഅ ഈ ഹദീസുകളുടെ, ഖുർആനിന്റെ ആയത്തുകളെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ദൃഢമായി വിശ്വസിക്കുന്ന ഈ കാര്യത്തെ സ്വന്തം ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട്, ഇതൊന്നും ഇതിന്റെ ഒന്നും ആവശ്യം അള്ളാഹുവിനില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിഷേധിക്കുന്ന ആളുകളാണ് മുഅ്തസിലിയാക്കൾ. ഈ മുഅ്തസിലിയാക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ തോന്നും ഇതൊക്കെ പണ്ടേതോ ആളുകളാണ്, ഇന്നൊന്നുമില്ല എന്നുള്ളത്. ഇന്ന് കാലത്തെ ഹദീസ് നിഷേധികളുണ്ടല്ലോ, ഹദീസ് നിഷേധികൾ, സിഹ്റിനെ നിഷേധിക്കുന്നവർ, ജിന്നിനെ ചെയ്യാനില്ല എന്ന് പറയുന്നവർ, നമ്മുടെ നാട്ടില് ഓരോ വിഭാഗങ്ങളായി തിരിഞ്ഞിട്ട ആളുകൾ, ഇതൊക്കെ ഈ അഖീദയാണ്, മുഅ്തസിലി ഇഹ്തിസാലിന്റെ അഖീദയാണ് ഇവിടെ ആ കൂട്ടരെല്ലാം പറഞ്ഞു വരുത്തുന്നത്. ഹദീസ് നിഷേധത്തിന്റെ ആളുകൾ, ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന അഖലാനികൾ, ഇവരൊക്കെ ഇന്ന് കാലത്തുണ്ട്. നമ്മൾ മുഅ്തസിലികൾ എന്ന് പറയാനുള്ള കാരണം അതിന്റെ തുടക്കതായതുകൊണ്ടാണ്. തുടക്കം വാസിൽ ഇബ്നു അത്ത എന്ന വ്യക്തി പിന്നെ പിരിഞ്ഞു പോയി ഇഹ്തിസാൽ നടത്തിയത് കൊണ്ട്, ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി സദസ്സിൽ നിന്ന് തിരിഞ്ഞു പോയത് കൊണ്ട് മുഅ്തസിലിയാക്കൾ എന്നുള്ള പേര് അതിന്റെ സ്ഥാപകന്റെ പേരിനോടും ആ കാര്യങ്ങളോടും ചേർത്തി പറയാം. പക്ഷേ അതേ വിശ്വാസവും മനുഷ്യരും വെച്ച് പുലർത്തുന്ന ആളുകളാണ് ഇന്ന് കാലത്തെ ഹദീസ് നിഷേധികളെ പോലെയുള്ള ആളുകൾ. അപ്പൊ ഇത് നമ്മൾ പഠിക്കുന്ന എന്തിനാണ്? പല ആളുകൾക്കുള്ളതാണ് ഇതെന്തിനാ ഇതൊക്കെ ഇവിടെ പറയേണ്ട ആവശ്യം എന്താ? ജഹ്മിയാക്കൾ പറയുന്നു, മുഅ്തസിലിയാക്കൾ പറയുന്നു, ഖവാരിജുകൾ പറയുന്നു, അല്ലെങ്കിൽ ഖദരിയാക്കൾ, കുല്ലാബിയാക്കൾ, കറാമിയാക്കൾ, ഇങ്ങനെ ഒരുപാട് പഴച്ച വിഭാഗങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്തിനാ അറിയുന്നത്? അങ്ങനെയല്ല, അങ്ങനെയല്ല. നമ്മുടെ വിശ്വാസം കാത്തു സംരക്ഷിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് അത് ഷെറു കയറുക? അറിയില്ല. പല കവികളും പറഞ്ഞതുപോലെ, അറഫ്തു ഷെറ് അലാ ലിഷർ വലാഖിൻ വലാഖിൻ തഖി, അതായത് ഷെറിനെ ഞാൻ അറിയുന്നത്, ലഫ്ദ് എനിക്ക് ഓർമ്മയില്ല, ഷെറിനെ ഞാൻ പഠിക്കുന്നത് ഷെറ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, എന്തിനു വേണ്ടിയിട്ടാ? എനിക്കൊരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോ ഈ അഖീദയും മൻഹജും എല്ലാം പഠിക്കാത്തത് കൊണ്ടും അറിയാത്തത് കൊണ്ടുമാണ് അറിവില്ലാത്ത ആളുകൾ, സാധാരണക്കാരായ ആളുകൾ ഇതുപോലെയുള്ള പിഴച്ച ആളുകളുടെ വാക്കുകൾ കേട്ട് പിഴച്ച വിശ്വാസത്തിലേക്കും ഹദീസ് നിഷേധത്തിലേക്കും ഖുർആനിന്റെ ആയത്തുകളെ പോലും നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിശ്വാസം എന്താണ്, മൻഹജ് എന്താണെന്ന് ഉറക്കെ പഠിക്കണം. ഇനി മുഅ്തസിലിയാക്കൾ, ഇവർ ഇതിനെ നിഷേധിക്കുന്ന ആളുകളാണ്. ഇത് അവർക്ക് ഈ ത്രാസ് എന്ന് പറഞ്ഞ കടയിൽ സാധനം തൂക്കാൻ മാത്രം ആവശ്യമുള്ള ഒരു വസ്തുവാണ്, അള്ളാഹുവിന് ഇങ്ങനൊരു കാര്യമേ ആവശ്യമില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ സന്ദർഭത്തിൽ പറയുകയാണ്, മുഅ്തസിലിയാക്കളുടെ ഉസൂലുകൾ അഞ്ചെണ്ണമാണ്. അഞ്ച് ഉസൂലുകളുണ്ട് മുഅ്തസിലിയാക്കൾക്ക്, അത് നമ്മൾ അറിഞ്ഞിരിക്കൽ ഉപകാരപ്പെടും. അഞ്ച് ഉസൂലുകൾ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് അവരുടെ ഭാഷയിൽ, ഒന്ന് അത്തൗഹീദ്, തൗഹീദ് എന്ന് പറയും. രണ്ട് വൽ അദിൽ, നീതി കാണിക്കുക എന്ന് പറയും. മൂന്ന് വൽ മൻസിലത്തു ബൈനൽ മൻസിലത്തൈൻ എന്ന് പറയും, രണ്ട് മൻസിലത്തിന്റെ ഇടയിലുള്ള ഒരു മൻസിലത്തി എന്ന് പറയും. നാലാമത്തേത് വ ഇൻഫാദുൽ വഈദ്, താക്കീദ് നടപ്പിലാക്കുക എന്ന് പറയും. വൽ അഞ്ചാമത്തേത് വൽ അംറു ബിൽ മഅറൂഫ് വ നഹ്യ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന് പറയും. ഈ അഞ്ച് അടിസ്ഥാനങ്ങളാണ് മുഅ്തസിലിയാക്കളുടെ മൻഹജിന് അഖീദക്കുള്ളത്. എന്നാൽ ഈ അഞ്ചെണ്ണം കേൾക്കുമ്പോൾ വിചാരിക്കും ഇതിനിപ്പോ എന്തോ കുഴപ്പം, നല്ല കാര്യങ്ങൾ തന്നെയല്ലേ, മുഴു തന്നെയല്ലേ പറയാറുള്ളത്. എന്നാൽ ഇതിനവര് പറയുന്ന അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ തൗഹീദ് എന്ന് അവർ പറയുന്നത് എന്തിനാണെന്നറിയോ, എന്തിനാണ് അവർ തൗഹീദ് എന്ന് പറയുന്നത് അറിയോ, അള്ളാഹുവിന്റെ സിഫാത്തുകളെ നിഷേധിക്കുന്നതിനാണ്. നമ്മൾ തൗഹീദ് പറയുന്നതാ റുബൂബിയത്ത്, ഉലൂഹിയത്ത്, അസ്മാഉ വസിഫാത്ത്, അള്ളാഹുവിന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള നാമങ്ങളും വിശേഷണങ്ങളും അള്ളാഹുവിന് അംഗീകരിച്ചു കൊടുക്കണം. ഉലൂഹിയത്തുണ്ടായിരിക്കണം, റുബൂബിയത്ത് അംഗീകരിക്കണം, അതാണ് നമ്മുടെ തൗഹീദ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഒരു മുഅ്തസിലി വന്ന് തൗഹീദ് എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് അള്ളാഹുവിനുള്ള സിഫാത്തുകളെ നിഷേധിക്കണം, എന്നാലേ മുഅ്തസിലി ആകാനുള്ള തൗഹീദ് ആവുകയുള്ളൂ. ഒന്നാമത്തേത് ഇത് നമ്മൾ സൂചിപ്പിക്കുകയാണ്, ഇൻഷാല്ലാ ഭാവിയിൽ വിശദമായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഉസൂൽ എന്താണ് പറഞ്ഞത്, അൽ അദിൽ, നീതിയായിരിക്കണം എന്നുള്ളതാണ്. നീതിയായിരിക്കണം, നീതി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് എന്താ അവരുദ്ദേശിക്കുന്നത്, അവരുദ്ദേശിക്കുന്നത് അത്തക്വീബു ബിൽ ഖദർ, ഖദറിനെ കളവാക്കണം. ഖദറിന്റെ വിശ്വാസത്തിൽ നമ്മൾ പറഞ്ഞു ഖദറിനെ നിഷേധിക്കുന്ന ആളുകൾ, അപ്പൊ ഖദറിനെ നിഷേധിച്ചാലാണ് ജനങ്ങളുടെ മേലെ നീതി നടപ്പിലാവുകയുള്ളൂ, മറ്റേത് അള്ളാഹു തആല നിർബന്ധിച്ച് ചെയ്യിക്കുന്ന പോലെയാണ് എന്നുള്ള വാദത്തിൽ അവരെന്ത് ചെയ്യുകയാണ്, അവര് ജബ്രിയാക്കളോട് സാമ്യപ്പെട്ടിട്ടാണ് പറയുന്നത് ഖദറിനെ കളവാക്കണം, ഖദർ ഇല്ല എന്ന് പറയണം. അതാണ് അവർ പറയുന്ന അതിൽ രണ്ടാമത്തെ അവരുടെ അടിസ്ഥാനം പറയുന്നത്. മൂന്നാമത്തേത് വൽ മൻസിലത്തു ബൈനൽ മൻസിലത്തൈൻ, രണ്ട് സ്ഥാനങ്ങൾക്ക് നടുവിലുള്ള സ്ഥാനം. ഇതവർ ഖവാരിജുകളോട് സാമ്യപ്പെടുന്നതാണ്. കാരണം ഖവാരിജുകളുടെ വിശ്വാസ പ്രകാരം എന്താണ്, വൻപാപം ചെയ്താൽ അവൻ എന്തായി, കാഫിറായി, കാഫിറായി, ദുനിയാവിലും കാഫിറായി, നാളെ പരലോകത്ത് ഖാലിദും ഫിന്നാർ എന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ടാണ് അവർ സ്വഹാബികളെ കാഫിറാക്കുന്നത്. എന്നാൽ മുഅ്തസിലിയാക്കൾ അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തരാണ്. അവര് പറയും ദുനിയാവിൽ ഒരാൾ വൻപാപം ചെയ്തു കഴിഞ്ഞാൽ, വൻപാപം ചെയ്തു കഴിഞ്ഞാൽ അവൻ ദുനിയാവിൽ കാഫിറാവൂല, പക്ഷെ പരലോകത്ത് എന്തായിരിക്കും, അവൻ കാലാകാല നരകത്തിലായിരിക്കും. ദുനിയാവിൽ കാഫിറല്ലാത്ത എന്നാൽ പരലോകത്തെത്തിയാൽ കാഫിറാകുന്ന ഒരവസ്ഥ, അതായത് മുസ്ലിം അല്ല കാഫിറല്ല, അതിന്റെ ഇടയിലുള്ള വേറെന്തോ ഒരു ഇത്. മുസ്ലിം ആണെങ്കിൽ എന്താവണം, സ്വർഗത്ത് കിടക്കണം. അവർ ഇവിടെ ആണെങ്കിൽ പിന്നെ മുസ്ലിമെ അംഗീകരിക്കുകയും ചെയ്യും. അപ്പൊ മുസ്ലിമും കാഫിറും അല്ലാത്ത അതിന്റെ ഇടയിലുള്ള ഒരു സ്ഥാനത്തിനാണ് അൽ മൻസിലത്തു ബൈനൽ മൻസിലത്തൈൻ എന്ന് പറയുന്നത്. നാലാമത്തേത് വ ഇൻഫാദുൽ വഈദ്, താക്കീദ് നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ ഷഫാഅത്തിനെ നിഷേധിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാവട്ടെ, സ്വാലിഹീങ്ങൾക്കാവട്ടെ, ശുഹദാക്കൾക്കാവട്ടെ, അവർക്കുള്ള ഷഫാഅത്തിനെ അവർ നിഷേധിക്കും. കാരണം ഇന്ന തിന്മ ചെയ്ത് വൻപാപം ചെയ്താൽ നരകശിക്ഷയുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ശുപാർശ കൊണ്ടൊരു കാര്യമില്ല, ആ താക്കീദ് അവിടെ നടപ്പിലായിരിക്കണം എന്ന് പറയാനാണ് അവർ ഇത് പറയുന്നത്. ഷഫാഅത്തിനെ, സ്ഥിരപ്പെട്ടിട്ടുള്ള ഷഫാഅത്തിനെ അവർ നിഷേധിക്കും. അഞ്ചാമത്തേത് വലംറു ബിൽ മഅറൂഫ് വ നഹ്യ അനിൽ മുൻകർ എന്ന് പറയുന്നത്, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന് പറയുന്നത് അവരുദ്ദേശിക്കുന്നത് എന്താണ്, ഭരണാധികാരികൾക്കെതിരെ ഇറങ്ങിപ്പുറപ്പെടാം എന്നാണ്. നമ്മൾ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, തൗഹീദ് പറയണം, ശിർക്കിനെതിരെ താക്കീത് ചെയ്യണം, സുന്നത്ത് പറയണം, ബിദഅത്തിനെതിരെ താക്കീത് ചെയ്യണം, ത്വാഅത്ത് അല്ലാഹുവിനെ അനുസരിക്കണം പറയണം, മഅസിയത്തിനെതിരെ താക്കീത് ചെയ്യണം. എന്നാൽ ഇവർ പറയുന്നത് എന്താണ്, ഭരണാധികാരികൾക്കെതിരെ ഇറങ്ങിപ്പുറപ്പെടണം, അപ്പോഴേ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ആവുകയുള്ളൂ. ഇതാണ് മുഅ്തസിലിയാക്കളുടെ അഞ്ച് ഉസൂലുകൾ. ഇതിനോട് സാമ്യപ്പെടുന്ന ധാരാളം വിഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ധാരാളം വിഭാഗങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ചിലപ്പോൾ പേര് വേറെ എന്തെങ്കിലും ആയിരിക്കും, നമ്മൾ ചിലപ്പോ മടവൂരിന്നോ അല്ലെങ്കിൽ ജമാഅത്തിന്നോ അല്ലെങ്കിൽ തബ്ലീഗ് എന്നോ എന്നൊരു പേര് നമ്മൾ പറയും. പക്ഷേ അവർ അഖീദയും മൻഹജും ഇതുപോലെ ഏതെങ്കിലും ഒന്നിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അതുകൊണ്ട് എന്താണ് വിശ്വാസം എന്ന് പഠിച്ചാലാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകള് സംഘടനകളെ പേരിലാവുക, അവന് ഇന്ന വിഭാഗക്കാരൻ ഇന്ന വിഭാഗക്കാരൻ ഇന്ന വിഭാഗക്കാരൻ, അപ്പൊ അതുകൊണ്ട് അവരങ്ങനെയായി. അങ്ങനെയല്ല, ഒരാളുടെ വിശ്വാസം എന്താണ് എന്നുള്ളതാണ് വിഷയം. അപ്പൊ സ്ഥിരപ്പെട്ട ഹദീസിനെ നിഷേധിച്ചുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ കളവാക്കുന്നവർ മുൻഗാമികൾ താക്കീത് ചെയ്തിട്ടുള്ള അഹ്ലുസുന്നയുടെ മൻഹജിൽ നിന്ന് പിഴച്ച ആളുകളാണ്. ഇവിടെയാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ മൻഹജിനെ നമ്മൾ പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം. അപ്പൊ അവർ ബുദ്ധി കൊണ്ട് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് അവർ എന്തു ചെയ്യുന്നത്, ഈ മീസാനിനെ കളവാക്കുന്നത്. അടുത്ത വിഷയം ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുള്ള പറയുന്നത് അന്ന അല്ലാഹു യുകല്ലിമു അൽ ഇബാദ യൗമൽ ഖിയാമ വഅന്ന അല്ലാഹു യുകല്ലിമുൽ ഇബാദ യൗമൽ ഖിയാമ ليس بينهم وبينه ترجمان നാളെ യൗമൽ ഖിയാമയിൽ അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അടിമകളോട് സംസാരിക്കും. ഒരു തർജ്ജുമാൻ എന്ന് പറഞ്ഞാൽ പരിഭാഷകൻ, ഭാഷ പരിഭാഷപ്പെടുത്തി കൊടുക്കേണ്ട ഒരാളുടെയും ആവശ്യമില്ലാതെ നേരിട്ട് തന്നെ സംസാരിക്കും. വൽ ഈമാനു ബിഹി വത്തസ്ദീഖു ബിഹി, അതിൽ നമ്മൾ വിശ്വസിക്കുകയും സത്യപ്പെടുത്തുകയും വേണം. അള്ളാഹു സുബ്ഹാനഹു വതആലയുമായി ബന്ധപ്പെട്ട പരലോകത്ത് നടക്കുന്ന കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിനെ കാണും എന്നതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് സംസാരിക്കുകയും ചെയ്യും. പരലോകത്തുണ്ടാവുന്ന കണ്ണുകൊണ്ടുള്ള ഏറ്റവും വലിയ ആസ്വാദനം അള്ളാഹുവിനെ കാണലായിരിക്കും. കാതുകൊണ്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല സംസാരം കേൾക്കലായിരിക്കും. അവിടെ നമുക്കത് കേൾക്കാൻ സാധിക്കും. അതിനുള്ള ദലീൽ എന്താണ്? സഹീഹായിക്കൊണ്ട് ബുഖാരിയിലും മുസ്ലിമിലും തിർമിദി ഇബ്നു മാജ പോലെയുള്ളവരെല്ലാം ഉദ്ധരിച്ചിട്ടുള്ള നാം പറയുന്ന ഹദീസുകളെല്ലാം സഹീഹായ ഹദീസുകളാണ്, തെളിവായി പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ വലാ ഹിജാബുൻ യഹ്ജിബുഹു. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളോട് സംസാരിക്കാത്ത അവസ്ഥയിൽ, അതുപോലെ ഒരു മറയില്ലാതെ അള്ളാഹുവിന് മുമ്പിൽ നിൽക്കുന്ന അവസ്ഥയിൽ ഇല്ലാതെ ഒരാളുമില്ല. അഥവാ മുഅ്മിനീങ്ങൾ നാളെ അള്ളാഹു സുബ്ഹാനഹു വതആല കാണും, അള്ളാഹുവിന്റെ സംസാരം കേൾക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റു ചില ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുദ്നീ അൽ മുഅ്മിനു യൗമൽ ഖിയാമ മിൻ റബ്ബിഹി ഹത്താ യലഉ അലൈഹി കനഫ. അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് നാളെ ഒരു മുഅ്മിനിനെ അടുപ്പിക്കും അള്ളാഹു തആല. അങ്ങനെ അള്ളാഹുവിന്റെ ഒരു മറ അവന് ഇട്ടുകൊടുക്കും, അള്ളാഹുവിന്റെ ഒരു പാർശ്വന്റെ മേലെ വെച്ച് അവനെ മറയിട്ട് കൊടുക്കും. അവന്റെ തിന്മകളൊന്നും വെളിവായിട്ടുണ്ടാവില്ല, വെളിവായിട്ടുണ്ടാവില്ല, ഒക്കെ മറച്ചു വെക്കുന്നതായിരിക്കും. ഫയുദക്കിറുഹു ബിബഅലി ഗദറാതിഹി ഫിദ്ദുനിയാ, ദുനിയാവിൽ അവൻ ചെയ്ത ചില മ്ലേച്ഛതകൾ അവനറിയിക്കും. മുഅ്മിനായിരിക്കും, പക്ഷെ അവൻ ചെയ്ത തിന്മകൾ അറിയിക്കും. വയഖൂലു ലഹു, എന്നിട്ട് അവനോട് ചോദിക്കും, അലം തഫ്അൽ കദാ അലം തഫ്അൽ കദാ, നീ ഇങ്ങനെ ഇങ്ങനെ ചെയ്തില്ലേ, നീ ഇങ്ങനെ ഇങ്ങനെ ചെയ്തില്ലേ, ഈ തിന്മകൾ നീ ചെയ്തില്ലേ എന്ന് വീണ്ടും ചോദിക്കും. ഫയഖൂൽ, അപ്പൊ അടിമ പറയും, ബലാ യാ റബ്ബി, അതേ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. ഫയഖൂൽ യാ റബ്ബി അലം തഗ്ഫിർ ഹാലി, റബ്ബെ എനിക്ക് നിങ്ങൾ അത് പുറത്തു തരില്ലേ, എനിക്ക് നീ അത് പുറത്തു തരില്ലേ എന്ന് ചോദിക്കും. ഫയഖൂൽ റബ്ബ്, അല്ലാഹു അപ്പൊ പറയും, ബലാ തീർച്ചയായും, ബിമഗ്ഫിറതി ബലഗ്ത മൻസിലതക ഹാദാ, എന്റെ മഗ്ഫിറത്ത് കൊണ്ടാണ് നീ ഇപ്പോ ഈ സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്, അഥവാ തിന്മകളെല്ലാം മറച്ചു വെക്കപ്പെട്ട രീതിയിൽ എത്തിയത് എന്ന് അല്ലാഹു തആല പറയും. ഇത് അല്ലാഹു അടിമയും മാത്രമായിട്ടുള്ള മറ്റൊരു സൃഷ്ടിമിടയിലുള്ളാതെയുള്ള സംസാരമാണ്. അപ്പൊ അതുപോലെ സംസാരിക്കും എന്ന് കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊരു ഹദീസാണ് ഈ വിഷയത്തിൽ അല്ലാഹു സംസാരിക്കും എന്നുള്ള ദലീലാണ് അബൂദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നീ ലാ അഅലമു ആഖിറ അഹ്ലിൽ ജന്നതി ദുഖൂലൻ അൽജന്ന, എനിക്കറിയാം സ്വർഗത്തിൽ നാളെ അവസാനം പ്രവേശിക്കുന്ന ആളെ എനിക്കറിയാം. വാഖിറ അഹ്ലിൻ നാരി ഖുറൂജൻ മിൻഹാ, നരകത്തിൽ നിന്ന് അവസാനം പുറത്തേക്ക് വരുന്ന ആളെയും എനിക്കറിയാം. റജുലു യുഅതാ ബിഹി യൗമുൽ ഖിയാമ, നാളെ യൗമുൽ ഖിയാമയിൽ ഈ വ്യക്തിയെ കൊണ്ടുവരും, അഥവാ നരകത്തിൽ നിന്ന് അവസാനം വന്ന് സ്വർഗത്തിലേക്ക് അവസാനം പ്രവേശിക്കുന്ന ആൾ. ഫയുഖാൽ, എന്നിട്ട് പറയും, ഇഅ്റദു അലൈഹി സിഗാറു ദുനൂബി വർഫഉ അൻഹു ഖിബാരിഹാ ഫതഅറദു അലൈഹി സിഗാറു ദുനൂബ്. പിന്നെ അവന്റെ വലിയ തിന്മകളെല്ലാം മാറ്റിയിട്ട് അവന്റെ ചെറിയ തിന്മകൾ അവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കും. ഫയുഖാൽ അമിൽ തയൗമ കദാ വകദാ കദാ വകദാ, നീ ഇന്നാദിന്റെ ദിവസം ഇന്നാദിന്റെ തിന്മകളൊക്കെ ചെയ്തില്ലേ ചെയ്തില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ അയാൾ പറയും, അയാൾക്ക് ഇല്ല എന്ന് പറയാൻ പറ്റാതെ എല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ അയാൾ ഉള്ളിൽ പേടി എന്തായിരിക്കും, വലിയ തിന്മകളൊന്നും കാണാനല്ല, ചെറുത് മാത്രമേ കാണാനുള്ളൂ. അപ്പൊ വലിയ തിന്മകൾ എന്തായിരിക്കും എന്നുള്ള പിന്നെ പേടിയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അദ്ദേഹത്തിനോട് പറയപ്പെടും, ഫ ഇന്നലക മക്കാൻ, كل سيئة حسنة فيقول ربي قد عملت أشياء لا أراها هنا അദ്ദേഹത്തിനോട് പറയപ്പെടും നീ ചെയ്ത തിന്മകൾക്കെല്ലാം പകരം എന്താണ് നന്മകൾക്ക് നന്മകൾ പകരം വെച്ചിട്ടുണ്ട് പറയും. അപ്പൊ ഇയാൾ പറയും റബ്ബി റബ്ബെ ഞാൻ ചെയ്ത വേറെ ചില കാര്യങ്ങൾ ഇവിടെ കാണാനില്ലല്ലോ. അയാൾ പറയുന്നതാണ് ഖദ് അമിൽതു അഷിയാ ലാ അറാഹ ഹുന, ഇവിടെ കാണാത്ത ഞാൻ വേറെ കുറെ തിന്മകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയും. എന്നിട്ട് ഈ ഉദ്ധരിക്കുന്ന അബൂദർ റളിയല്ലാഹു പറയാണ് വഹിക റായ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിക ഹത്താ ബദത്തിൻ നവാജിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അണപ്പല്ല് കാണുവോളം ചിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു. അഥവാ നബി സല്ലല്ലാഹു തആല അതൊക്കെ പുറത്തു കൊടുത്ത് മായ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്തിനുള്ള തെളിവാണ്? അള്ളാഹു തആല അടിമയോട് സംസാരിക്കും എന്നതിനുള്ള തെളിവാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ മുഅ്മിനീങ്ങളായ അടിമകളോട് സംസാരിക്കുന്നതാണ്. ആ സംസാരം അടിമകൾ മുഅ്മിനീങ്ങൾ കേൾക്കുന്നതുമാണ് എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാ ഇതിൽ കൊടുത്തിരിക്കുകയാണ്. അഹ്ലുസുന്നയുടെ അഖീദയിൽ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അടുത്ത വിഷയം അൽ ഈമാനു ബിൽ ഹൗദ്, ഹൗദിലുള്ള വിശ്വാസമാണ്. ഹൗദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകുന്ന ഹൗദുൽ കൗസർ എന്നെല്ലാം പറയുന്ന ഹൗദ്. അൽ വൽ ഈമാനു ബിൽ ഹൗദ്, ഹൗദ് എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിർത്താൻ ഉപയോഗിക്കുന്നതിനാണ് പറയുന്നത്. وأن لرسول الله صلى الله عليه وسلم يوم حوضا يوم القيامة ترد عليه أمته. نبي صلى الله عليه وسلم يوم القيامة حوض حوض നൽകപ്പെടും, അതിലേക്ക് ഉമ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് അതിലേക്ക് വരികയും ചെയ്യും. അർദുഹു മിസ്ലു തൂലിഹി, അതിന്റെ നീളം വീതിയോളമുണ്ട്, അതിന്റെ വീതി നീളമോളമുണ്ട്, അതാ വീതിയും നീളവും ഒരേപോലെ ആയിരിക്കും, മുറബ്ബായിരിക്കും, സമചതുരം. മസീറത്ത് ഷഹരിൻ, അത് ഒരു മാസത്തെ വഴിദൂരമാണ്. ആനിയതുഹു കഅദദി നുജൂമിസ് സമാഇ അലാ മാ സഹത് ബിഹിൽ അഖ്ബാർ മിൻ ഗൈരി വജ്ഹിൻ, അതിലെ കോപ്പകളുടെ എണ്ണം ആകാശത്തിലെ നക്ഷത്രങ്ങളോളമുണ്ട് എന്ന് ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നതുപോലെ നാം അതിനെ അംഗീകരിക്കുകയും ചെയ്യും എന്ന് ഇമാം അഹ്മദ് പറയുകയാണ്. അപ്പൊ ഇതിൽ പറയുന്ന വിഷയം എന്താണ്? അൽ ഈമാനു ബിൽ ഹൗദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകപ്പെടുന്ന അൽ ഹൗദ്, ഹൗദുൽ കൗസർ എന്നെല്ലാം പറയുന്ന ഹൗദിനെ പറ്റിയാണ് പറയുന്നത്. എന്തെല്ലാം കാര്യമാണ് ഹൗദുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശ്വസിക്കേണ്ടത്? പ്രധാനമായും നാല് കാര്യങ്ങളാണ്. ഒന്ന്, യൗമുൽ ഖിയാമയിൽ അന്ത്യനാളിലാണ് ഹൗദ് ഉണ്ടാവുക, അന്ത്യനാളിലാണ് ഹൗദ് ഉണ്ടാവുക. രണ്ടാമത്തേത്, അതിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് അതിൽ നിന്ന് കുടിക്കാൻ വേണ്ടി അതിലേക്ക് വന്നെത്തുന്നതാണ്. ഹൗദുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൽ ഒന്ന്, അത് യൗമുൽ ഖിയാമയിലുള്ള കാര്യമാണ്. രണ്ട്, അതിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് അതിൽ നിന്ന് കുടിക്കാൻ വേണ്ടി വന്നെത്തും. മൂന്ന്, അതിന്റെ നീളവും വീതിയും ഒരുപോലെയാണ്, അത് ഒരു മാസത്തെ വഴിദൂരമാണ്. നാല്, അതിലെ കോപ്പകൾ, അതിലെ പാത്രങ്ങൾ എന്നുള്ളത് ആകാശത്തിലെ നക്ഷത്രക്കണക്കിന് അത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത്. അതുപോലെ തന്നെ മറ്റു ചില പ്രത്യേകമായി വന്നിട്ടുള്ളത്, അതിലെ വെള്ളം അത് പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും അതുപോലെ തന്നെ മഞ്ഞിനേക്കാൾ തണുത്തതും അതുപോലെ മിസ്കിനേക്കാൾ സുഗന്ധമുള്ളതും, അതിൽ നിന്ന് ഒരു തവണ കുടിച്ചാൽ പിന്നീട് ഒരിക്കലും ദാഹിക്കുകയുമില്ല എന്നുള്ള കാര്യങ്ങൾ ഹദീസിൽ വന്നിട്ടുണ്ട്. ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ അബ്ദുല്ലാഹിബ്നു അംറ് റളിയല്ലാഹു അൻഹു ബിൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൗളി മസീറത്തു ഷഹർ, എന്റെ ഹൗദ് അതൊരു മാസത്തെ വഴിദൂരമാണ് അതിന്റെ വലിപ്പം. മാഉഹു അബിയദു മിനൽ ലബൻ, അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ്. വരീഹുഹു അത്യബു മിനൽ മിസ്ക്, അതിന്റെ ഗന്ധം മിസ്കിനേക്കാൾ സുഗന്ധമുള്ളതാണ്. വകീസാനുഹു കന്നുജൂമിസ്സമാ, അതിന്റെ കോപ്പകൾ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെയാണ്. മൻഷരിബ മിൻഹ ഫലാ യദ്മഉ അബദ, അതിൽ നിന്ന് ഒരു തവണ കുടിച്ചാൽ ഒരിക്കലും അവന് പിന്നെ ദാഹമുണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോ ഈ ഹൗദിനെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കണം. ഇതിനെയും നിഷേധിക്കുന്ന ധാരാളം ആളുകളുണ്ട്, ഇങ്ങനൊരു കാര്യമൊന്നും ഉണ്ടാവില്ല. ഇവരെല്ലാം അഹ്ലു സുന്നയിൽ നിന്ന് പഴച്ചുപോയ ആളുകളുടെ എല്ലാം അടിസ്ഥാനം അഖ്ലാനിയത്ത്, അവര് നഖലിനേക്കാൾ പ്രമാണത്തിനേക്കാൾ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്. ദീന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയതാണ്. ഈ കോടാനുകോടി നക്ഷത്രങ്ങളെയും ഈ പ്രപഞ്ചത്തെയും ഒക്കെ സൃഷ്ടിച്ച് അതിനകത്ത് നിസ്സാരമായിട്ടുള്ള ഒരു സാധനമാണ് ഭൂമി എന്നുള്ളത്. അതിനകത്ത് തന്നെ വളരെ ചുരുക്കമാണ് മനുഷ്യന്മാരുള്ളത്. അതിൽ തന്നെ കുറച്ച് ചിന്തിക്കാനും വിവരമുള്ള കുട്ടികളും വയസ്സായവരൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് ചിന്തിക്കാനും വിവരമുള്ള കുറച്ച് ആളുകളാണ്. ഇവര് ചിന്തിച്ചിട്ട് ഇതിനെയൊക്കെ സൃഷ്ടിച്ച റബ്ബ് ഇറക്കിയ ഒരു പ്രമാണത്തിനേക്കാൾ വലുതാണ് അവരുടെ ബുദ്ധി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ വിഡ്ഢിത്തം എന്താ ഉണ്ടാവുക? അതിനേക്കാൾ വലിയ വിഡ്ഢിത്തം എന്താ ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ എതിർക്കുന്ന ആളുകളുടെ എല്ലാം അടിസ്ഥാനം പ്രമാണത്തിനേക്കാൾ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നാ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാ വിശ്വസിക്കുന്നത്? ഇപ്പൊ റസൂലുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ റസൂലുള്ള ഇസ്ലാം മിഅ്റാജ് പോയി എന്ന് പറഞ്ഞപ്പോ അതിൽ വിശ്വസിക്കുമ്പോൾ കളിയാക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ചില അസറുകളിൽ കാണാം. അതിലും വലിയ കാര്യം വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അള്ളണ്ട്, സ്വർഗ്ഗമുണ്ട്, നരകമുണ്ട്, പരലോകമുണ്ട് വിശ്വസിക്കുന്ന ഒരാൾക്ക് റസൂലുള്ള ഇസ്ലാം മിഅ്റാജ് പോയി വിശ്വസിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അവിടെ പ്രമാണങ്ങളെ, ആ പ്രമാണം ശരിയാണോ തെറ്റാണോ എന്ന് അറിയാനാണ് നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. ഒരു ഹദീസ് അത് സ്വഹീഹാണോ ദഈഫാണോ അല്ലെങ്കിൽ മൗദൂ ആണോ അല്ലെങ്കിൽ ഉസൂലുൽ ഹദീസിന്റെ വേറെ ഏതെങ്കിലും നിയമപ്രകാരം അത് സ്വീകരിക്കാൻ പറ്റാത്തതാണോ, അതിനെ അന്വേഷിച്ച് പഠിക്കാൻ നമ്മൾ ബുദ്ധിയെ ഉപയോഗിക്കണം, അതിന് നമ്മുടെ കഴിവ് ഉപയോഗിക്കണം. എന്നാൽ സ്ഥിരപ്പെട്ട് വന്നാൽ പിന്നെ അതിൽ കീഴൊതുങ്ങുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഹൗദുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹദീസാണ്, ലയരിദന്നു അലയ്യ അഖ്വാമുന അരിഫുഹും വയഅരിഫൂനി തുമ്മ യുഹാലു ബൈനി വബൈനഹും. നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്, ഹൗദിന്റെ അടുക്കൽ എനിക്ക് ചില ആളുകളെ മനസ്സിലാവും, അവര് എനിക്ക് അവരെ മനസ്സിലാവും, എന്റെ ഉമ്മത്താണ് മനസ്സിലാവും, പക്ഷെ അവര് വെള്ളം കുടിക്കാൻ വരുമ്പോ ഒരു മറ ഇടപെടും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഐ റബ്ബി അസ്ഹാബി അസ്ഹാബി, എന്റെ ആളുകളാണെന്ന് പറയും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചു പറയപ്പെടും, ഇന്നക ലാ തദ്രി മാ ഹദസു ബഅദക, നബിയെ താങ്കൾക്ക് അറിയില്ല താങ്കൾ പോയതിനു ശേഷം അവർ ദീനിൽ പുതുതായി എന്തെല്ലാമാണ് ഉണ്ടാക്കിയത്, ബിദ്അത്തുകൾ ഉണ്ടാക്കിയ ആളുകൾ. അല്ലെങ്കിൽ മറ്റു ചില റിവായത്തുകൾ, ഇന്നഹും ലം യസാലു മുർതദീന അലാ അഖാബിഹിം മുദ് ഫാറഖ്തഹും, നീ അവരെ വിട്ടുപിരിഞ്ഞതിനു ശേഷം അവർ ദീനിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളാണെന്ന് പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ബദ്ദല ബഅദി, എനിക്ക് ശേഷം ദീനിനെ മാറ്റിമറിച്ചവരോട് നിങ്ങൾ ദൂരെ പോയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതാണ്. ഹൗദുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന ലികുല്ലി നബിയിൻ ഹൗദൻ, ഓരോ നബിക്കും ഹൗദ് ഉണ്ടാകും, വൈന്നഹും യതബാഹൂന അയ്യുഹും അക്സറു വാരിദ വൈന്നി അർജു അൻ അകൂന അക്സറഹും വാരിദ, അവരെല്ലാവരും പെരുമ കൊള്ളും, ആരാണ് ഏറ്റവും കൂടുതൽ കുടിക്കാൻ ആളുകൾ വരുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ആയിരിക്കണം അത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അപ്പൊ ഹൗദുമായി ബന്ധപ്പെട്ട് മാത്രം മുമ്പ് വിശദീകരിച്ച ദർസുകളുണ്ട്, അതിന്റെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചത്. അപ്പൊ ഹൗദുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളാണ് പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. ഇനി ഹൗദ് എപ്പോഴാണ്, മഹ്ഷറിലാണോ, വിചാരണയ്ക്ക് ശേഷമാണോ, മീസാന് ശേഷമാണോ, അല്ലെങ്കിൽ സിറാത്ത് കഴിഞ്ഞിട്ടാണോ എന്നീ ചർച്ചകളെല്ലാം ഉണ്ട്. പക്ഷേ അത് അനാവശ്യമായിട്ടുള്ള കുറെ ചർച്ചകളാണ്. ഹൗല് മഹ്ഷറിൽ ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിലാണെന്ന് അറിയാം. എന്നാൽ ചില പണ്ഡിതന്മാർ ഹൗല് സിറാത്തിനോളം നീളം കൂടിയതാണ്, അല്ലെങ്കിൽ രണ്ട് ഹൗലുണ്ട്, ഒന്ന് സിറാത്തിന് മുമ്പുണ്ട്, അതിന് ശേഷമുണ്ട് എന്നീ അഭിപ്രായങ്ങൾ അഭിപ്രായപ്പെട്ടത് കാണാം. അത് ഫർഈയായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ്, പക്ഷെ അതിലേക്ക് നമ്മൾ കടക്കേണ്ടതില്ല. ഹൗല് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്, അതിന്റെ നീളം, വീതി, അതിലെ വെള്ളത്തിന്റെ പ്രത്യേകതകൾ, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നാം വിശ്വസിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇൻഷാഅല്ലാഹ് ഇനിയുള്ളത് ഈമാൻ ബിൽ അദാബിൽ ഖബർ, അതുപോലെ ദജ്ജാൽ, ഷഫാഅത്ത്, അങ്ങനെ തുടങ്ങി ഖവാരിജുകളുമായി ബന്ധപ്പെട്ട ചില മസലകൾ അതുപോലുള്ള കാര്യങ്ങളാണ്. ഞാൻ രണ്ടു ദർശിൽ ഇത് തീർക്കാൻ സാധിക്കുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ പകുതിയാണ് തീർന്നിട്ടുള്ളൂ. ഇൻഷാഅല്ലാഹ് ബിഇദ്നില്ല നമുക്ക് മറ്റേതെങ്കിലും മജ്ലിസുകൾ, ഇവിടെ മജ്ലിസ് സൗകര്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഇത് പൂർത്തീകരിക്കാം. വബില്ലാഹി തൗഫീഖ്. ഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വലകും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.